Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. നീതിയുടെ സങ്കീർത്തനങ്ങളെ കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ ശാപസങ്കീർത്തനങ്ങളെന്നും വിളിക്കാറുണ്ട്. നീതിക്കായി കേഴുന്ന മനുഷ്യൻ ശത്രുക്കളുടെ മേൽ ശാപവർഷങ്ങൾ നടത്തുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ശാപസങ്കീർത്തനങ്ങൾ. തന്റെ ശത്രുക്കളെ ദൈവം ശിക്ഷിക്കും നശിപ്പിക്കും എന്ന് ധ്വനിക്കുന്ന പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവയെ ശാപസങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ കണ്ടതാണ്. എന്നാൽ ശത്രുവിനെ ശപിക്കുന്ന രചയിതാവ് ദൈവിക നീതിക്കായി, ദൈവത്തിന്റെ നീതിക്കായി കേഴുന്നു. അതിനാൽ ഇവയെ നീതിയുടെ സങ്കീർത്തനങ്ങളെന്നും പേരിട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. എന്തുതന്നെ ആയിരുന്നാലും അടിസ്ഥാനപരമായിട്ട് ദൈവത്തിലുള്ള ആശ്രയം അല്ലെങ്കിൽ ശരണമാണ് ഈ സങ്കീർത്തന പദങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തോട് യാചിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയുമാണ് നീതിയുടെ അല്ലെങ്കിൽ ശാപസങ്കീർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഈ ശാപശൈലിയിൽ പ്രവാചക ശബ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് ശത്രുക്കളെയും ദുഷ്ടന്മാരെയും ദൈവത്തിന്റെ തന്നെ ശത്രുക്കളായിട്ട് സങ്കീർത്തകൻ കാണുന്നു. മറ്റൊന്ന് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ശാപവർഷം നടത്തുന്ന സങ്കീർത്തകൻ നീതിമാന്റെ പ്രതിനിധിയും ദൈവത്തിന്റെ ദാസനുമായിട്ടാണ് സ്വയം മനസ്സിലാക്കുന്നതെന്നും ഈ സങ്കീർത്തനങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. 137-ാം സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരമാണ് ഇന്ന് പഠന സഹായിയായിട്ട് നാം ഉപയോഗിച്ചിരിക്കുന്നത്. എച്ച് രാജേഷ് ആലപിച്ചിരിക്കുന്ന പ്രശസ്തമായ ഈ സങ്കീർത്തനം മലയാളത്തിൽ ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ ഐസക് ആലഞ്ചേരിയാണ്. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ തങ്ങളുടെ തമ്പുരുവും കിന്നരങ്ങളും തൂക്കിയിട്ട് ജെറൂസലേമിനെ, സിയോനെ ഓർത്ത് ജനം കേഴുന്നതാണ് സങ്കീർത്തനത്തിന്റെ അന്തർധാര.
ബാബിലോൺ നദി തീരങ്ങളിൽ സിയോനെയോർത്തു കേണിടുന്നു, അരളിച്ചെടികളിൽ വല്ലകി തൂക്കി ഇസ്രായേൽ മക്കൾ കേണിടുന്നു. ബാബിലോൺ നദി തീരങ്ങളിൽ
ശാപശൈലികളുടെ ശരിയായ വ്യാഖ്യാനം ഗ്രഹിക്കാൻ ഈ ശരണ സങ്കീർത്തനം അല്ലെങ്കിൽ 137-ാം സങ്കീർത്തനം നമ്മെ വളരെ സഹായിക്കും. ഉദാഹരണമായിട്ട് ഈ സങ്കീർത്തന ഭാഗത്ത് ദൈവമേ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ, ഇവരെ ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ ഈ ശാപഭാഗം പറയുന്നത് ഞങ്ങളോട് നിങ്ങൾ തിന്മ ചെയ്തതിനാൽ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്ന ദൈവം അനുഗ്രഹീതനാണ്, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് എന്നാണ്. ദൈവത്തോടുള്ള വാത്സല്യവും ഭക്തിയും ഒപ്പം രചനയിലെ കവിതാത്മകതയുമാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് രചയിതാവിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ദുഷ്ടന്മാരെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും തിരുത്തുക സാധ്യമല്ല അല്ലെങ്കിൽ വളരെ ക്ലേശകരമാണ് എന്ന ബോധ്യവും ശാപശൈലികളിൽ വ്യക്തമായി വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു, അവർക്ക് സർപ്പത്തിൻ്റേതുപോലുള്ള വിഷമാണ് ഉള്ളത്, എന്നിങ്ങനെയുള്ള വളരെ കഠിനമായ ശാപപ്രയോഗങ്ങൾ നീതിയുടെ സങ്കീർത്തനങ്ങളിൽ ശ്രദ്ധേയമാണ്. സാധാരണ ഗതിയിൽ നമ്മൾ സങ്കല്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ ശപിക്കുന്നു എന്ന ബോധ്യം സങ്കീർത്തകനില്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ സങ്കീർത്തകന്റെ പ്രാർത്ഥന തനിക്ക് തന്നെ എതിരായി തീരുമായിരുന്നു. ഉദാഹരണമായിട്ട്, ശപിക്കുക അവനിഷ്ടമായിരുന്നു, അവന്റെ മേൽ ശാപം നിപതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്നെല്ലാമാണ് സങ്കീർത്തകന്റെ പ്രയോഗങ്ങൾ. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് വിദ്വേഷത്തിനും പ്രതികാരത്തിനും അനീതിക്കും എതിരായ പഴയ നിയമത്തിലെ അനുശാസനങ്ങൾ ശാപശൈലി വ്യാഖ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം, സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. അതുകൊണ്ട് ശാപസങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തകനിൽ ഒരു വിദ്വേഷമോ പ്രതികാരമോ ആരോപിക്കുന്നത് ശരിയായിരിക്കുകയില്ല എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക.
മർദ്ദകർ ഞങ്ങളെ ബന്ധിതരാക്കി, ആവേശരാഗം മുഴക്കിടുന്നു. മർദ്ദകർ ഞങ്ങളെ ബന്ധിതരാക്കി, ആവേശരാഗം മുഴക്കിടുന്നു. പാടുവിൻ പാടുവിൻ, ശബ്ദമുയർത്തി പാടു.
ഇനി സങ്കീർത്തനങ്ങളിൽ കാണുന്ന യാവയുടെ അഭിമാനം, തന്റെ ജനം, നിന്റെ അവകാശം, നിന്റെ അഭിഷിക്തൻ എന്നീ പ്രയോഗങ്ങൾ സങ്കീർത്തകന്റെ നിസ്വാർത്ഥതയും ദൈവത്തിന്റെ വിജയത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള ആത്മദാഹവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ശൈലികൾ സങ്കീർത്തകന്റെ ധാർമ്മിക തീക്ഷ്ണതയും നീതിപൂർവകമായ കോപവും ദൈവത്തിനു വേണ്ടിയുള്ള അതിതീക്ഷ്ണതയും വെളിപ്പെടുത്തുന്നു. ഇവ നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയും തീക്ഷ്ണമായ ആത്മദാഹവും പ്രകടമാക്കുന്നുണ്ട്. ഇവിടെ ഇസ്രായേലിന്റെ ഭക്തിയുടെ അതിപ്രസരമാണ് നാം കാണുന്നത്. അതിതീക്ഷ്ണതയിൽ ശാപമാകുന്ന അമ്പുകൾ അല്ലെങ്കിൽ ശരവർഷങ്ങൾ അനീതിക്കെതിരായും ദൈവത്തിന്റെ ശത്രുക്കൾക്കെതിരായും സങ്കീർത്തകൻ തൊടുത്തുവിടുന്നതാണ്, എയ്തുവിടുന്നതാണ് നാം കാണുന്നത്. ശരണസങ്കീർത്തനങ്ങളും ശാപസങ്കീർത്തനങ്ങളും അല്ലെങ്കിൽ നീതിയുടെ സങ്കീർത്തനങ്ങളും അതിനാൽ ഇടകലർന്നു കിടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിലാപ സങ്കീർത്തനങ്ങളിലും ശരണത്തിന്റെ ആശ്രയം പലപ്പോഴും കാണുന്നതാണ്. ഉദാഹരണത്തിന്, 22 സങ്കീർത്തനത്തിൽ, നിന്നിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ശരണപ്പെട്ടു, അങ്ങ് അവരെ രക്ഷിക്കുകയും ചെയ്തു. നിന്നോട് അവർ നിലവിളിച്ചു, അങ്ങ് അവരുടെ വിളി ശ്രവിച്ചു. നിന്നിൽ അവർ ശരണപ്പെട്ടു, അവർ ലജ്ജിതരാകില്ല. അങ്ങനെ ശരണസാക്ഷ്യം പ്രകടമായി കാണുന്ന ശാപസങ്കീർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവമാണ് എല്ലാറ്റിന്റെയും കേന്ദ്രസ്ഥാനത്തെന്ന്. അങ്ങനെ ശാപഗീതികളിൽ സങ്കീർത്തകൻ ദൈവത്തിന്റെ നീതിക്കായിട്ട് കേണപേക്ഷിക്കുകയാണ്, ദൈവത്തിൽ ശരണപ്പെടുകയാണ്.
ഇസ്രായേൽ മക്കൾ കേണിടുന്നു. ബാബിലോൺ നദി തീരങ്ങളിൽ
ദൈവസ്നേഹവും ദൈവരാജ്യ സ്നേഹവുമാണ് മറ്റു പല ശാപശൈലികളുടെയും പിന്നിലെ പ്രേരകശക്തി എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ ധാർമ്മിക നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായിട്ട് പ്രയോഗിക്കപ്പെടുന്നത്. സങ്കീർത്തകൻ പാപിയെയും പാപത്തെയും വേർതിരിച്ചു കാണുന്നില്ല. അതിനാൽ പാപിയോടുള്ള വെറുപ്പ് പാപത്തോടുള്ള വെറുപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സങ്കീർത്തകൻ നീതിമാന്റെ പ്രതിനിധിയും ദൈവത്തിന്റെ ദാസനുമായിട്ടാണ് സ്വയം മനസ്സിലാക്കുന്നതും അവതരിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ നീതിമാന് വിജയവും ദുഷ്ടന് ശിക്ഷയുമാണ് അയാൾ ആഗ്രഹിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അത് രചനകളിൽ വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിക്കെതിരായ ശാപമല്ല നാം ഇതിൽ കാണുന്നത്, മറിച്ച് വ്യക്തിയുടെ തിന്മയ്ക്കെതിരായ ശാപശരങ്ങളാണ്, ധാർമ്മിക രോഷമാണ് ഈ സങ്കീർത്തനത്തിന്റെ പദങ്ങളിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നത്. തിന്മയുടെ ശക്തികൾ ചുറ്റും ഉയരുമ്പോഴും തിന്മ വിജയിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും സങ്കീർത്തകൻ ശരണപ്പെടുന്നതും ആവലാതിപ്പെടുന്നതും ആരോടാണ്? ദൈവത്തോട് തന്നെയാണ് എന്ന വസ്തുതയും ശാപസങ്കീർത്തനങ്ങളുടെ ദൈവാവിഷ്കരണം വ്യക്തമാക്കുന്നു, വെളിപ്പെടുത്തുന്നു.
ആവേശരാഗം മുഴക്കിടുന്നു, മർദ്ദകർ ഞങ്ങളെ ബന്ധിതരാക്കി, ആവേശരാഗം മുഴക്കിടുന്നു. പാടുവിൻ പാടുവിൻ, ശബ്ദമുയർത്തി പാടുവിൻ പാടുവിൻ പാടു. അന്യദേശത്തു കർത്താവിൻ ഗീതികൾ മോദമോടെ എങ്ങനെ ആലപിക്കും? അന്യദേശത്തു കർത്താവിൻ ഗീതികൾ മോദമോടെ എങ്ങനെ ആലപിക്കും? ജെറുസലേമെ, നിന്നെ വിസ്മരിച്ചാലൻ വലതുകരം എന്നെ മറന്നിടട്ടെ. ബാബിലോണ്ണതി തീരങ്ങളിൽ സിയോനയോർത്തു കേണിടുന്നു, അരളിച്ചെടികളിൽ വല്ലകി തൂക്കി ഇസ്രായേൽ മക്കൾ കേണിടുന്നു. ബാബിലോണ്ണതി തീരങ്ങളിൽ.
അവസാനമായിട്ട് ശാപശൈലികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഇതാണ്: സ്നേഹത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുകയും നീതിമാൻ അതിനീചവും ക്രൂരവുമായിട്ട് ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീതിമാനായ അല്ലെങ്കിൽ നീതിയും സത്യവുമായ ദൈവത്തിന് മൗനമായിരിക്കാൻ സാധ്യമല്ല എന്ന്. അവിടുന്ന് വിധിയാളനായി സർവാധീശനായി ശക്തിയിലും പ്രാഭവത്തിലും പ്രത്യക്ഷപ്പെടും. ഈ പ്രസ്താവം അല്ലെങ്കിൽ ഈ സത്യം നമ്മുടെ മനസ്സുകളിൽ അസ്വസ്ഥത ഉളവാക്കാമെങ്കിലും അത് നാം സ്വീകരിക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ നീതിയുടെ സങ്കീർത്തനങ്ങളിലെ ശാപശൈലികളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവാവിഷ്കരണം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപങ്ങളും അവയിലെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇനി നാം സങ്കീർത്തന പഠനത്തിന്റെ ഒരു സൂക്ഷ്മ ഭാഗത്തേക്ക്, മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് നാം ഇനി സങ്കീർത്തനങ്ങൾ ഒന്നൊന്നായിട്ട് അടുത്ത പ്രക്ഷേപണം മുതൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും.
ബാബിലോണ്ണതി തീരങ്ങളിൽ സിയോനയോർത്തു കേണിടുന്നു, അരളിച്ചെടികളിൽ വല്ലകി തൂക്കി ഇസ്രായേൽ മക്കൾ കേണിടുന്നു. ബാബിലോണ്ണതി തീരങ്ങളിൽ സിയോനയോർത്തു കേണിടുന്നു, അരളിച്ചെടികളിൽ വല്ലകി തൂക്കി ഇസ്രായേൽ മക്കൾ കേണിടുന്നു. ബാബിലോണ്ണതി തീരങ്ങളിൽ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. എക്കാലത്തും മനുഷ്യ മനസ്സുകൾക്ക് കുളിർമയും പ്രത്യാശയും നൽകിയിട്ടുള്ള 23-ാമത്തെ സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് സങ്കീർത്തന പഠനം ഇനിയും അടുത്തയാഴ്ചയിൽ.